ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയനുസരിച്ച് ആ വഴിയിൽ തന്നെ നടക്കുക എങ്ങനെയെന്ന് പഠിപ്പിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവാകുന്ന ഗുരുവിനെ ഞങ്ങൾക്ക് തരയണമേ. ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ, രണ്ട് വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതായിരിക്കും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. രണ്ടാമത്തേത് സങ്കീർത്തനം 2:12, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഈ കൃപായുഗത്തിൽ രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് വചനത്തിൽ ശ്രദ്ധിക്കുക എന്നത്. ദൈവപുത്രൻ്റെ സാന്നിധ്യത്തിൽ കഴിയുക എന്നത് അത്യാവശ്യമാണ്. തനിക്ക് കിട്ടിയ പുതിയ കാറിൽ കൂട്ടുകാരോടൊത്ത് അടിച്ചു പൊളിച്ചു പോകുവാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയോട് അവൾ ഇറങ്ങും മുമ്പ് വില്യം വെച്ച് പറഞ്ഞു, മക്കളെ പ്രാർത്ഥിച്ചിട്ട് പോ, ദൈവസാന്നിധ്യം കൂടെ പോരുമെന്ന്. പരിഹാസിയായ പെൺകുട്ടി പറഞ്ഞ വാചകം, ഞങ്ങളിരിക്കുന്നിടത്ത് സ്ഥലമില്ല, ഡിക്കിയിൽ സ്ഥലം കൊടുക്കാമെന്നാണ്. എന്നാൽ വല്യമ്മച്ചിക്ക് അത് പ്രയാസമായെങ്കിലും ഒന്നും പറഞ്ഞില്ല. അവൾ പോയി കഴിഞ്ഞപ്പം വല്യമ്മച്ച് പ്രാർത്ഥിച്ചു. സ്വല്പം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആൾ വന്നത് ആ കുട്ടികളെല്ലാം അപകടത്തിൽ പെട്ടുവെന്നും ആശുപത്രിയിലാക്കിയെന്നും. വണ്ടി ചെന്ന് കണ്ടവർക്ക് അതിശയം തോന്നി. വണ്ടിയുടെ ഡിക്കിക്ക് മാത്രം ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കാരണം എന്താണെന്നറിയാവോ? അവൾ പറഞ്ഞില്ലേ ഡിക്കിയിൽ സ്ഥലമുണ്ടെന്ന്. ഇപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ഡിക്കിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ മരണത്തിനകപ്പെടാഞ്ഞതും കീഴ്പ്പെടാഞ്ഞതും ദൈവം ആ ഡിക്കിയെ സംരക്ഷിച്ചതും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പുറപ്പാട് പുസ്തകം 23:21 പറയുന്നുണ്ട്, ഞാൻ ഒരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കും, അവനോട് നീ വിഘടിക്കരുത്, കാരണം എൻ്റെ നാമം അവനിലുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വചനത്തിനെ ആസ്പദമാക്കി തന്നെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, വഴിയിൽ പതിയിരിപ്പുകാരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 25:4 വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളവാൻ, പൗലോസിനെ ഒടുക്കിക്കളവാൻ അവർ പതിയിരിപ്പുകാരെ നിർത്തി. ഇന്ന് നമ്മുടെ ഭൂമി പതിയിരുന്ന് ഉപദ്രവിക്കുന്നവരുടെ വഴികളാൽ നിറഞ്ഞതാണ്. ചതിക്കുന്ന കൂട്ട് ബാങ്ക് ജീവനക്കാർ, ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുന്ന ചതിയന്മാർ, പതിയിരിക്കുന്ന ആരോഗ്യ സാമ്പത്തിക ആഭ്യന്തര വഴികൾ നിറഞ്ഞതാണ് ഇന്നത്തെ ലോകം. നമ്മുടെ ആത്മീയ ജീവിത വഴിയിലും ഇതുപോലെ പതിയിരുന്ന് ഉപദ്രവിക്കുന്ന വഴിയാത്രക്കാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അതിനായി ദൈവം നമ്മോട് പറയുന്നത് യെശയ്യാ 43:1, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സകലവിധത്തിലും പതിയിരിക്കുന്നവരാണ് നമ്മുടെ മുമ്പിൽ. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ അളവ് കൂടുക. അതുകൊണ്ട് നാം പ്രാർത്ഥനയോടെ ദൈവസാന്നിധ്യം ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുക. രണ്ടാമതായി, വിശ്വാസ ജീവിത വഴിയിലെ തളർച്ച. മർക്കോസ് 8:3, 3 തൻ്റെ കൂടെ ഇരുന്ന് വചനം കേട്ടവർ ആത്മീയ ആഹാരം അതുവരെ കഴിച്ചു. അപ്പോൾ യേശുവിന് അവരെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അവർ പോകുമ്പോൾ വഴിയിൽ തളർന്നു പോകാതിരിക്കാൻ ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് യേശു പറയുന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് തരുവാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. 7 കുറച്ച് ചെറിയ മീനുമുണ്ട്, അത് കർത്താവിനെ ഏൽപ്പിക്കുക. അതാ ദൈവം ആവശ്യപ്പെട്ടത്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുള്ളത്, വചനത്തിൻ്റെ തണലിലിരിക്കുന്നവന് ക്ഷീണവും തളർച്ചയും വരികയില്ല. വചനത്തിൽ നിന്ന് നീ അകന്നു മാറുമ്പോൾ നീ മറ്റുള്ളവരെ കൂടെ രക്ഷിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് അവർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുപ്പി. അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വചനത്തിൻ്റെ തണലിലിരുന്ന് അഥവാ ദൈവസന്നിധിയിലിരുന്ന് പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ചെങ്കിലേ വഴിയിൽ തളർന്നു പോകുന്നവർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. മൂന്നാമതായി, വഴിയിൽ വെച്ച് മിര്യാമിന് സംഭവിച്ചത് ഓർത്തുകൊള്ളുക. ആവർത്തനം 24:9 പറയുന്നു മിര്യാമിന് സംഭവിച്ചത് എന്താണ്. വ്യക്തമായി പുറപ്പാട് 12:8 കാണാം. തൻ്റെ ദാസനായ മോശയെപ്പറ്റി യഹോവ നല്ല സാക്ഷ്യം പറഞ്ഞതാണ്. ആ മോശയെക്കുറിച്ചാണ് മിറിയാം കുറ്റം പറഞ്ഞത്. യഹോവയുടെ രൂപം കണ്ട അതിസൗമ്യവാനായ മോശയെ ഒരു ശങ്കയുമില്ലാതെ വിമർശിച്ചതിൻ്റെ ശിക്ഷയാണ് അവക്ക് വഴിയിൽ വെച്ച് ഉണ്ടായ കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ആ ശിക്ഷയുടെ കാരണം മോശയെ കുറ്റം പറഞ്ഞ, പക്ഷേ അവൾക്കു വേണ്ടി മോശയാണ് ഇടിവിൽ നിന്ന് ദൈവത്തോട് യാചിച്ചത്. അപ്പം വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളുടെ കൂട്ടത്തിൽ ഓർക്കേണ്ടുന്നത്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും നമ്മുടെ മുമ്പിൽ വരുന്ന അപകടങ്ങളാണ്. അടുത്തതായി, വഴിയിൽ വെച്ചുണ്ടാകുന്ന വാദം. മർക്കോസ് 9:34, നിങ്ങൾ തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർക്ക് അറിയണം. 9:35 തന്നെ അതിൻ്റെ ഉത്തരവും പറയുന്നുണ്ട്, ഇഫ് എനി മാൻ വാണ്ട്സ് ടു ബി ഫസ്റ്റ് ഹീ ഷാൽ ബി ലാസ്റ്റ് ഓഫ് ഓൾ ആൻഡ് സെർവൻ്റ് ഓഫ് ഓൾ. രാഷ്ട്രീയ ആത്മീയ മണ്ഡലങ്ങളിലെല്ലാം ഞാൻ എന്ന ഭാവമാണ് എല്ലാവർക്കും. രാഷ്ട്രീയ മേഖലയിൽ ഒരുവൻ ഇരുന്ന കസേര അടുത്തയാൾക്ക് മാറി കൊടുക്കത്തില്ല, അതെ പറ്റി പിടിച്ചെങ്കിരിക്കും. എന്നാൽ നീ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ ഞാനാണ് ഞാനെന്ന ഭാവം നിന്നിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നിനക്ക് അനുഗ്രഹമുണ്ടാകുകയുള്ളൂ. ഞാൻ എന്ന ഭാവമുള്ളവർ വഴിയിൽ വെച്ച് വാദിക്കുന്നവരാണ്. താഴ്മയില്ലാത്തവരെ നോക്കി ഗുരു ഈ വാദം കേട്ട് സങ്കടപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്ന ഭാവം നമ്മിൽ നിന്നില്ലാതാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തതായി, വഴിയിൽ ബലം ക്ഷയിപ്പിക്കുന്നവർ. നെഹമ്യാവ് 4 വായിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്, നെഹമ്യാവിനോട് അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ. അസൂയയാണ് അവരുടെ പ്രധാന പ്രശ്നത്തിന് കാരണം, അവരുടെ രോഷത്തിന് കാരണം. ഈ ദുർബലന്മാർ എങ്ങനെയും അതിൽ പണിഞ്ഞു. നെഹമ്യാവ് അനേക നാളുകൾ പ്രാർത്ഥിച്ച് രാജാവിനോട് അനുവാദം വാങ്ങിച്ച് നിയമപ്രകാരമാണ് യെരുശലേമിൻ്റെ മതിലുകൾ പണിയാൻ തുടങ്ങിയത്. എന്നാൽ മതിൽ പണി പൂർത്തിയാക്കിയപ്പോൾ ഇത് കണ്ട സൻബല്ലത്തിനും തോബിയാവിനും ഇതിനോട് അമർഷം തോന്നി, അസൂയ കൊണ്ട് അമർഷം തോന്നിയിട്ട് അവർ പറയുന്നത്, കുറുക്കൻ കയറിയാൽ ഇവർ പണിഞ്ഞ് ഈ മതിൽ വീഴും. എല്ലാ തരത്തിലും അവരെ ഉപദ്രവിക്കാൻ നോക്കി. എന്നാൽ നെഹമ്യാവും കൂട്ടരും അതിനെതിരായി ഒന്നും പറഞ്ഞില്ല, അവർ പ്രാർത്ഥിച്ചതേയുള്ളൂ. നമ്മുടെ വഴിയിലും ഇങ്ങനെ നമ്മുടെ ബലം ക്ഷയിപ്പിക്കാൻ, ആത്മീയമായി നമ്മുടെ ബലം ക്ഷയിപ്പിക്കാൻ, ഭൗതികമായി നമ്മുടെ ബലം ക്ഷയിപ്പിക്കാൻ ശത്രുക്കൾ പതിയിരിക്കുകയാണ്. പകരത്തിന് പകരമല്ല അവിടെ ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ പ്രശ്നത്തെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ആത്മീയ മണ്ഡലത്തിൽ ശരിക്കുണ്ട് ഉപദ്രവിക്കുന്ന വ്യക്തികൾ. നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യം, ശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ വിഷയത്തെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി, വഴിയിലെ പരീക്ഷ. മർക്കോസ് 8:27-29 വരെയുള്ള വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു താൻ ആരെന്ന്. വഴിയിൽ വെച്ചായിരുന്നു ആ പരീക്ഷ നടന്നത്. കാരണം അത് ഉറക്കെ പറയണം, ആരാണ് യേശു എന്ന്. നമ്മുടെ ആത്മീയ ജീവിത വഴിയിൽ ദൈവം ചെയ്ത നന്മകളെപ്പറ്റി ആര് ചോദിച്ചാലും ആ കൃപയെപ്പറ്റി ഉച്ചസ്തരം പറയാൻ നാം ആർജവമുള്ളവരാകണം. പലരും അത് പറയാനങ്ങ് മടിക്കും. എന്നാൽ വേണ്ട, നീ ഒരു നേർച്ച ഇട്ടത് കൊണ്ടോ ഒരു കാഴ്ച ഇട്ടത് കൊണ്ടോ നിനക്ക് സുഖം കിട്ടത്തില്ല. നിനക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നീ സർവശക്തനായി ദൈവത്തിൻ്റെ അടുക്കലെത്തണം. നീ എങ്ങനെയാണ് ഈ ബലപ്പെട്ടതെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ, പ്രശ്നങ്ങളാകുന്ന മതിൽ ചാടിക്കടന്നു, പരീക്ഷയെ ജയിച്ചു എന്ന് പറയണം. അപ്പം ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ആത്മീയ ജീവിത വഴിയിൽ ദൈവം ചെയ്ത നന്മകളെ പറ്റി പറയുവാൻ ധൈര്യവും ശക്തിയുമുള്ളവരായിത്തീരുവാൻ, ആ കൃപയെപ്പറ്റി ഉച്ചസ്തരം പറയുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്ക് ശക്തി തരട്ടെ. ഏഴാമതായി, അല്ലെങ്കിൽ അവസാനമായി, വഴിയിലെ അമാലേക്ക്. ആവർത്തന പുസ്തകം 25:17-18 വാക്യങ്ങളിൽ എങ്ങനെയാണ് അമാലേക്കിനെ തോൽപ്പിച്ചത്, വഴിയിലെ അമാലേക്കിനെ സൂക്ഷിക്കുക, എങ്ങനെയാണ് അമാലേക്കിനെ തോൽപ്പിച്ചത്, പുറപ്പാട് 17:11-14 വാക്യങ്ങളിൽ കാണാം. മോശ ദൈവത്തിൻ്റെ വടി ഉയർത്തിയപ്പോൾ അമാലേക്ക് തോറ്റു. യുദ്ധം തീരുവോളം മോശയുടെ കൈകൾ ഉയർന്നിരിക്കുവാൻ മോശയെ സഹായിച്ചത് അഹരോനും ഹൂരുമാണ്. അവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. പ്രിയരെ, വിശ്വാസത്തോടെ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ നമ്മുടെ കൈകളെ ഉയർത്തുക. ദൈവം കൂടെയുണ്ട്. വഴിയിലെ അനർത്ഥങ്ങളെ തകർത്ത് ജയാളികളാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഭയപ്പെടരുത്, നിന്റെ കരം ദൈവത്തിൻ്റെ വടിയാണ്. വിശ്വാസത്തോടെ നിന്റെ കരങ്ങളെ ഉയർത്തുക. നിന്റെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റിത്തരും, നിന്റെ പ്രശ്നങ്ങളെ ദൈവം മാറ്റിത്തരും. അതിനായി നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഒന്നാമതായി, വഴിയിലെ പതിയിരിപ്പുകാർ. രണ്ട്, വിശ്വാസ ജീവിത വഴിയിലെ തളർച്ച. മൂന്ന്, വഴിയിൽ വെച്ച് മിര്യാമിന് സംഭവിച്ചത് ഓർത്തുകൊള്ളുക. നാല്, വഴിയിൽ വെച്ചുണ്ടാക്കുന്ന വാദം. 5, വഴിയിൽ ബലം ക്ഷയിപ്പിക്കുന്നവർ. 6, വഴിയിലെ പരീക്ഷ. 7, വഴിയിലെ അമാലേക്ക്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധയോടെ പോയാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. malayalambiblestudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.